കർത്താവിൽ പ്രിയരെ, ക്രിസ്തീയ സഭയുടെ ചരിത്രം നോക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിശ്വാസവും ഒരു വ്യക്തിയുമാണ് പരിശുദ്ധ കന്യക മറിയ. അതേസമയം തന്നെ പരിശുദ്ധ സഭയിൽ ഈ ഇന്ന് കാണുന്ന ഈ വിഭജനങ്ങളുടെ ഒരു കാരണം കന്യക മറിയാമിൻ്റെ വിശ്വാസവും കന്യക മറിയാമിനോടുള്ള വിശ്വാസവും ഇല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള പഠിപ്പിക്കലുമാണ്. നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്, ഒരു മൂന്ന് രീതിയിൽ കന്യക മറിയാമിനെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ കാണുന്നുണ്ട്. ഒന്ന്, വളരെ കന്യക മറിയാമിൻ്റെ പ്രാധാന്യത്തെ തന്നെ ഒന്നുമില്ല എന്ന് പറയുന്ന ഒരു കൂട്ടരും, അത് പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യാനികളും നമ്മൾ വിളിക്കും. അതേസമയത്ത് അതിന്റെ നേരെ വിപരീതമായ ഒരു വശത്ത് കന്യക മറിയാമിനെ അല്പം ദൈവതുല്യമായി അല്ലെങ്കിൽ ദൈവത്തിന് അടുത്ത ഒരു സ്ഥാനം കൊടുത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്ന കത്തോലിക്ക സഭയുമുണ്ട്. ഇതിന്റെ രണ്ടേ നടുക്ക് ഒരു 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 മധ്യമാർഗമാണ് ഓർത്തഡോക്സ് സഭകളുടെ വിശ്വാസം എന്ന് പറയുന്നത്. അത് നമ്മൾ ഈ ഓഗസ്റ്റ് 15 പെരുന്നാളിന്റെ പേരിൽ പോലും ആ ഒരു വ്യത്യാസമുണ്ട്. കത്തോലിക്ക സഭയാണ് സത്യത്തിൽ ഇതിനെ ദ ഫെസ്റ്റിവൽ ഓഫ് അസംഷൻ എന്ന് വിളിക്കുന്നത്. എന്നാൽ ഓർത്തഡോക്സ് സഭകൾ അതിനെ വിളിക്കുന്നത് മലങ്കര സുറിയാനി പാരമ്പര്യത്തിൽ അത് ഷൂനോയോ ആണ്. ഷ്നായോ എന്ന ഗ്രീക്ക് സുറിയാനി വാക്ക് അത് സൂചിപ്പിക്കുന്നത് വാങ്ങിപ്പ് എന്ന മലയാളം വാക്കാണ്. അതിന് പറ്റിയ ഒരു വാക്ക്, വേറെ ഒരു വാക്കും പുതിയ ഭാഷയിൽ നമുക്ക് അതിന് പ്രയോഗിക്കാൻ പറ്റത്തില്ല. കാരണം ഇറ്റ് ബി ട്രാൻസ്ഫേർഡ് ഫ്രം വൺ പ്ലേസ് ടു അനദർ എന്നുള്ളതാണ് ഷൂനോയോ എന്ന വാക്കിന്റെ അടിസ്ഥാന അർത്ഥം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റപ്പെടുക, അത് നമ്മൾ വിശ്വാസികളുടെ മരണത്തെ പറ്റി പറയുന്ന ഒരു വാക്കുകൂടെയാണ്. വാങ്ങിപ്പോയവർ എന്നാണ് നമ്മൾ വിശ്വാസികളായ നമ്മുടെ വാങ്ങി മരിച്ചുപോയവരെ പറ്റി പറയുന്നത്. അതിന് അതിനോട് ഏകദേശം അടുത്തു നിൽക്കുന്ന ഒരു പദമാണ് ബൈസന്റൈൻ ഓർത്തഡോക്സ് സഭയിൽ ഉപയോഗിക്കുന്നത്, ഡൊർമീഷൻ എന്ന വാക്കാണ്. അത് ഉറക്കം, നിത്യമായ ഉറക്കം എന്ന അർത്ഥത്തിൽ മരണത്തെ സൂചിപ്പിക്കുന്ന വാക്കാണ് കന്യക മറിയാമിന്റെ പെരുന്നാളിനെ ഓഗസ്റ്റ് 15 അവർ വിശ്വസിപ്പിക്കുന്നത്. ഇത് ഞാൻ സൂചിപ്പിച്ചത് നമ്മൾ ഈ ക്രിസ്തീയ ചരിത്രം നോക്കുമ്പോൾ ആ ചരിത്രത്തിൽ ഒരു ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് ഈ മറിയാമിനെ പറ്റിയുള്ള പഠിപ്പിക്കൽ എന്ന് പറയുന്നത്. എന്നാൽ കർത്താവ് തൻ്റെ ജീവിതകാലത്ത് തന്നെ കന്യക മറിയാമിനെ തൻ്റെ ഉപദേശങ്ങളുടെ കൂട്ടത്തിൽ കന്യക മറിയാമിന് ഒരു പ്രത്യേക സ്ഥാനം കൊടുത്തിരുന്നു എന്നുള്ളതാണ് സത്യം. ഒരു പക്ഷേ നമ്മൾ പ്രാഥമികമായിട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് ഒരു റീഡിങ്ങിൽ കന്യക മറിയാമിനെ പറ്റി പറയുന്ന എല്ലാ പാസേജുകളിലും കർത്താവ് കന്യക മറിയാമിനെ നിഷേധിക്കുകയാണോ എന്ന് നമുക്ക് തോന്നിപ്പോകാനിടയുണ്ട്. നമുക്ക് കാനാവിലെ കല്യാണം, യോഹന്നാന്റെ സുവിശേഷം 2 വായിക്കുമ്പോൾ അവിടെ കർത്താവിനോട് വന്ന് പറയുന്നത് കന്യക മറിയാമാണ്. പക്ഷെ അവിടെ തിരിച്ചു കൊടുക്കുന്ന മറുപടി, എന്റെ സമയമായിട്ടില്ല, എനിക്കും നിനക്കും എന്ത് എന്നുള്ളത്, അത് ആ പാസേജും അതോടൊപ്പം തന്നെ ഈ സമവീക്ഷണ സുവിശേഷങ്ങൾ നമ്മൾ ഇന്നലെയും ഇന്നൊക്കെ വായിച്ചു കേട്ട യേശുതമ്പുരാന്റെ അടുക്കൽ വന്ന് നിന്റെ മാതാവും നിന്റെ സഹോദരങ്ങളും നിന്നെ അന്വേഷിച്ച് പുറത്തു നിൽക്കുന്നു, നിന്നെ വഹിച്ച ഉദരവും നീ കുടിച്ച മുലകളും ഭാഗ്യമുള്ളവ എന്ന് പറയുന്നു. അപ്പോഴൊക്കെ കർത്താവ് പറയുന്ന മറുപടി ആദ്യത്തെ ഫസ്റ്റ് റീഡിങ്ങിൽ അതിനെയൊക്കെ നിഷേധിക്കുകയാണെന്ന് തോന്നും. ചുറ്റുമിരിക്കുന്നവരെ നോക്കിക്കൊണ്ട് ഇവരാണ് എൻ്റെ സഹോദരങ്ങൾ, ഇവരാണ് എൻ്റെ മാതാവ് എന്ന് പറയുമ്പോൾ അവിടെ. പക്ഷെ രണ്ടാമത് ഒന്നുകൂടി വായിക്കുമ്പോൾ ഈ പറയുന്നിടത്തെല്ലാം എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്തവരാണ് എനിക്ക് മാതാവും എനിക്ക് സഹോദരങ്ങളും എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഈ പിതാവിൻ്റെ ഇഷ്ടം ചെയ്ത ആദ്യത്തെ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ, മനുഷ്യാവതാര പ്രക്രിയയിൽ പിതാവാം ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിച്ച് ചെയ്ത ആദ്യത്തെ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് കന്യക മറിയാമാണ്. അതുകൊണ്ടാണ് സഭ ഈ കന്യക മറിയാമിനെ ഹവ്വയെയും കൂടെ ചേർത്ത് പറഞ്ഞിട്ട് ഹവ്വ തൻ്റെ കാതുകളിലൂടെ കേട്ട് അനുസരണക്കേട് കാണിച്ചുവെങ്കിൽ മാതാവ് തൻ്റെ കാതുകളിലൂടെ കേട്ട് അനുസരിച്ചു എന്ന് അത് രണ്ടൊരു ടൈപ്പായിട്ട് പഠിപ്പിക്കുന്നു. അന്നേരം ഈ കർത്താവ് തൻ്റെ ജീവിതകാലത്ത് തന്നെ പറയുന്നുണ്ട് തൻ്റെ ശിഷ്യരാകുവാനും തൻ്റെ സഭയാകുവാനും ഏറ്റവും കൂടുതൽ യോഗ്യതയുള്ളത് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഈ മറിയയാണ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഏറ്റവും അവസാനം 12 പേരുടെ കയ്യിലേക്ക് ആണ് മറിയാമിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ പ്രതിനിധി എന്ന രീതിയിലാണ് യോഹന്നാൻ, ശിഷ്യനായ യോഹന്നാൻ അവിടെ നിൽക്കുന്നത്. ആ 12 പേരിൻ്റെ കയ്യിലേക്കാണ് ഈ കന്യക മറിയാമിനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഈ തിരഞ്ഞെടുക്കപ്പെട്ട 12 പേരുടെ കൈകളിലേക്ക് തൻ്റെ സഭയെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ വായിച്ചു തുടങ്ങുമ്പോൾ അത് പിന്നീട് അവിടെ കാണാം. ശിഷ്യന്മാർ കൂടിയിരിക്കുമ്പോൾ അവിടെ കന്യക മറിയാമിനോട് ചേർന്നിരുന്നാണ് അവിടെ പ്രാർത്ഥിക്കുന്നത്. ആദിമ സഭയുടെ ഭാഗമായിരുന്നു കന്യക മറിയാം എന്ന് പറയുന്നത്. അതായത് സഭ തന്നെയായിരുന്നു. എന്ന് പറഞ്ഞാൽ സെന്റ് മേരി വാസ് ദി ആർക്കിടൈപ്പ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ് ആൻഡ് ചർച്ച് എന്നുള്ളതാണ് സുവിശേഷകന്മാര് വരച്ചു വെക്കുന്ന, നമ്മുടെ മുമ്പിൽ വെക്കുന്ന ഒരു പാഠം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കന്യക മറിയാമിന് ക്രിസ്തീയ സഭയിൽ അത്രയ്ക്ക് പ്രാധാന്യമുണ്ടായതും. ഒരാൾ ക്രിസ്തുവിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് അയാളുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ മാതൃക ആരാണെന്ന് ചോദിച്ചാൽ അത് സെന്റ് മേരിയാണ്. സെന്റ് മേരിക്ക് അപ്പുറത്തൊരു മോഡൽ ഒരു ക്രിസ്ത്യൻ ഒരു ബിലീവറിന് വേറെ ഒരു മോഡൽ ഇല്ല. അത് കന്യക മറിയാമിന്റെ ജീവിതത്തിലൂടെ നമ്മൾ ആ തുടക്കം മുതൽ അവസാനം വരെയും ഈ ഗോസ്പലിലൂടെ വളരെ കുറച്ച് ഭാഗങ്ങളിലേ ഉള്ളൂ ഗോസ്പലിനകത്ത് കന്യക മറിയാം ഒരു കഥാപാത്രമായിട്ട് വരുന്നത്. പക്ഷെ അതിലൂടെ നമ്മളൊന്ന് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കും ഒരു ശിഷ്യൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ പ്രഥമമായ ഉദാഹരണമാണ് കന്യക മറിയാമെന്നുള്ളത്. നമ്മൾ കന്യക മറിയാമിന്റെ പെരുന്നാൾ ആഘോഷിക്കുകയും അവളുടെ മധ്യസ്ഥതയിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് മധ്യസ്ഥത ഇല്ലെങ്കിൽ മധ്യസ്ഥന്മാർ പരിശുദ്ധന്മാർ എന്ന് പറയുന്നത് നമ്മുടെ ലൗകികമായ ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു ഉപാധി എന്നുള്ള രീതിയിലാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. നമുക്ക് ഇപ്പോൾ ഫിലാഡൽഫിയയിലാണെങ്കിൽ ജർമ്മൻ ടൗണിൽ ഒരു കന്യക മറിയാമിന്റെ പള്ളിയുണ്ട്. എല്ലാവരും പറയുന്നത് ഞങ്ങൾ വന്ന കാലത്ത് അവിടെ പോയി പ്രാർത്ഥിച്ചതിന് ശേഷം വന്ന അനുഗ്രഹങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളും അവിടെ പോയി പ്രാർത്ഥിക്കണം. അതുകൊണ്ട് അതുമൂലം നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും എന്നാണ് എല്ലാവരും നമ്മൾ നമ്മുടെ തൊട്ടടുത്ത തലമുറയോട് പറഞ്ഞു പഠിപ്പിക്കുന്നതാണ്. അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അതിലും പ്രധാനപ്പെട്ട സംഗതി എന്താണെന്ന് ചോദിച്ചാൽ കന്യക മറിയാമിനെ നമ്മൾ പ്രാർത്ഥിക്കും, മധ്യസ്ഥ പ്രാർത്ഥന അർപ്പിക്കുകയും ആ ജീവിതം പഠിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഡിസൈപ്പിൾഷിപ്പ് അവൾ മൂലം അല്ലെങ്കിൽ കന്യക മറിയാം മൂലം അല്പം കൂടെ ബലമുള്ളതായിട്ട് അല്പം കൂടെ റിഫൈൻഡ് ആയിട്ട് മാറണം എന്നുള്ളതാണ്. ക്രിസ്തുവിന്റെ ശിഷ്യരായി മാറുന്നതിൽ നമ്മളെ കൂടുതൽ ദൈവത്തോട് അടുപ്പിക്കേണ്ടത് കന്യക മറിയാമാണ്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ ഈ മാതാവ് പോയി മറ്റുള്ളവരോട് പറയുന്നത് അവൻ പറയുന്നതനുസരിച്ച് നിങ്ങൾ ചെയ്യുക. കന്യക മറിയാം നമ്മളോടും പറയുന്നതാണ് അവൻ പറയുന്നതനുസരിച്ച് നിങ്ങൾ നടക്കുക, അവൻ പറയുന്ന സുവിശേഷം വായിച്ച് അതേപോലെ നിങ്ങളും ചെയ്യുക. അതാണ് നമ്മളോട് പറയാനുള്ള വലിയ സന്ദേശം എന്ന് പറയുന്നത്. അത് അവനിലേക്ക് അടുക്കാനുള്ള ഒരു ചൂണ്ടുപലക കൂടെയാണ്. അതുകൊണ്ട് അങ്ങനെ ദൈവത്തിങ്കിലേക്കും ക്രിസ്തുവിലേക്കും അടുക്കാനും കൂടുതൽ നല്ല ക്രിസ്ത്യാനികളായിട്ട് വളരാനും തക്കവണ്ണം നമ്മളെ സഹായിക്കുന്ന ഒന്നാകണം കന്യക മറിയാമിന്റെ മധ്യസ്ഥത എന്ന് പറയുന്നത്. അതുകൊണ്ട് ഓരോ പെരുന്നാളും നമ്മൾ ആഘോഷിക്കുമ്പോൾ ഞാൻ എന്തുമാത്രം കൂടുതൽ നല്ല ക്രിസ്ത്യാനിയായി എന്ന് ചിന്തിക്കാൻ കൂടെ ഉള്ള ഒരു അവസരമാണ് അത്. അതിന് തക്കവണ്ണം ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്ന ചൂണ്ടുപലക എന്ന് നമ്മൾ പ്രാർത്ഥനയിൽ വായിക്കുന്നുണ്ടല്ലോ, സ്വർഗത്തിലേക്ക് കയറ്റുന്ന ഗോവണി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കൂടുതൽ ദൈവികരായി മാറാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ക്രിസ്തീയ ചരിത്രത്തിലെ ഒരു കഥാപാത്രം കൂടെയാണ് കന്യക മറിയാം. അത് മറന്നിട്ട് നമ്മൾ ഭൗതികമായ ആഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രം നിൽക്കരുത്. നമ്മുടെ ഡിസൈപ്പിൾഷിപ്പിനെ റിഫൈൻ ചെയ്യാനുള്ള ഒരു ഉപാധി കൂടെയാണ് കന്യക മറിയാം എന്ന ഓർമ്മ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കട്ടെ. അതിന് തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും.